السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان رايا سهودرين علي، أشهد أن محمدا رسول الله. كلمة شهادة إلى رندامة إيباغم، അത് പ്രഖ്യാപിക്കുന്ന, അത് ചൊല്ലുന്ന ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ത്വാഅത്തുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ അതിലവിടുത്തെ അനുസരിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം തസ്ദീഖുഹു ഫീമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങൾ അതിൽ വിശ്വസിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം അജ്തിനാബു മാ അൻഹു നഹാ വസജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ, അവിടുന്ന് താക്കീത് നൽകിയ കാര്യങ്ങൾ അത് ഉപേക്ഷിക്കുക എന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ വിവരിച്ചതാണ്. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും നാം പാലിക്കേണ്ട കാര്യങ്ങളാണ്. നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിമീങ്ങളിൽ വലിയൊരു വിഭാഗം അശ്രദ്ധരായിട്ടുള്ള പ്രധാന പാഠങ്ങളിലൊന്നാണത്. അല്ല യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഇബാദത്ത് ചെയ്യുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിലല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എങ്ങനെയല്ലാതെ? ഇല്ല ബിമാ ശറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു മാർഗമാണോ നമുക്ക് കാണിച്ചു തന്നത്, ആ മാർഗത്തിലല്ലാതെ, ആ വഴിയിലല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവപ്പെട്ട, നമ്മൾ നന്നായി പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട അടിത്തറയാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽമനഉ, ഇബാദത്തുകൾ, അള്ളാഹുവിനുള്ള ആരാധനകൾ, അതിൻ്റെ കാര്യത്തിലുള്ള അടിസ്ഥാനം, അടിത്തറ എന്ന് പറയുന്നത് അൽമനഉ. അള്ളാഹുവിനുള്ള ഇബാദത്തുകളുടെ കാര്യത്തിലുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് അൽമനഉ അവുൽ ഹദർ, എല്ലാ ഇബാദത്തുകളും നിഷിദ്ധമാണ് എന്നതാണ് അടിത്തറ. ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല, ഒരു ഇബാദത്തിലേക്കും നാം കാലെടുത്തു വെക്കാൻ പാടില്ല, ഒരു ഇബാദത്തും നാം പ്രവർത്തിക്കാൻ പാടില്ല. ഇല്ലാ മാ ശറഅഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകിയ, അവൻ നിയമമാക്കി നൽകിയ കാര്യമല്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. എല്ലാ ഇബാദത്തിൻ്റെ കാര്യത്തിലുമുള്ള അടിത്തറ ഇതാണ്. അതാണ് അടിസ്ഥാനം. ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, സുബ്ഹ് നിസ്കാരം നമുക്കൊരു 3 റക്അത്താക്കിയാലോ എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ പറയുക? എന്താണ് അതിന്റെ വിധി? അത് അനുവദനീയമാണോ? അതല്ലെങ്കിൽ വാജിബാണോ? അതല്ലെങ്കിൽ അത് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ അനുവാദമുള്ള കാര്യമാണോ? അല്ല. സുബ്ഹ് നിസ്കാരം 3 റക്അത്താക്കുക എന്നതിന്റെ വിധി എന്താണ്? ഹറാമാണ്. അയാൾ 3-ാമത്തെ റക്അത്തിൽ ഓതുന്നത് ഫാത്തിഹയാണ് എങ്കിലും അയാൾ ചൊല്ലുന്നത് തക്ബീറുകളാണ് എങ്കിലും അയാൾ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് ദുആ ചെയ്യുന്നത് എങ്കിലും അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണ് അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിലും ആ ഇബാദത്ത് എന്താണ്? ഹറാമാണ്. എന്തുകൊണ്ട് ഹറാമാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകിയതല്ല, നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ പറയണം 5 നേരത്തെ നിസ്കാരമുണ്ട്, നമുക്കത് ദിവസവും 6 നേരമാക്കിയാലോ എന്ന് പറഞ്ഞാലോ? എന്താണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള മറുപടി? 6 നേരത്തെ നിസ്കാരം എന്നത് ഹറാമാണ്, അത് പാടില്ല, നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത്? 6-ാമതൊരു നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ ദീനിലെ ഏതൊരു ഇബാദത്തുകളുടെയും അടിത്തറ അടിസ്ഥാനം അത് പാടില്ല എന്നതാണ്. ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല. ഇല്ലാ മാ ശറഅഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു നൽകി, അവൻ അനുവദിച്ചു നൽകിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഇബാദത്തല്ലാതെ ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല. ഒരാൾ നിന്നോട് വന്ന് ചോദിക്കാൻ, സുബ്ഹ് നിസ്കാരം 3 റക്അത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ നീ അവനോട് പറഞ്ഞില്ല അത് പാടില്ല, അത് ഹറാമാണ്. അവൻ ചോദിക്കാൻ, സുബ്ഹ് 3 പാടില്ല എന്നതിന് തെളിവ് എവിടെ ഉള്ളത്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ സുബ്ഹ് നിസ്കാരം 3 റക്അത്ത് പാടില്ല എന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ സുബ്ഹ് നിസ്കാരം 3 റക്അത്ത് പാടില്ല എന്ന്? എന്താ ഇതിനുള്ള മറുപടി? അതിനുള്ള മറുപടി ഇതാണ്, സഹോദര, ഇബാദത്തുകൾ ഒന്നും നീ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചു നൽകിയതല്ലാതെ, അവിടുന്ന് കാണിച്ചു നൽകിയതല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അം ലഹും ശുറകാ ശറഉ ലഹും മിനൽ ദീനി മാ ലം യഅദം ബിഹില്ലാഹ്. അം ലഹും ശുറകാ, അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞതാണിത്. അവർ പലജാതി ഇബാദത്തുകൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. കഅബയുടെ ചുറ്റും അവർ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഖുറൈശികളല്ലാത്തവർക്കുള്ള നിയമം എന്താൻ? അവർ തവാഫ് ചെയ്യണമെങ്കിൽ വിവസ്ത്രരായി തവാഫ് ചെയ്യണം, ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. എന്താ അതിനവർ പറഞ്ഞ കാരണം? ഈ വസ്ത്രങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ച വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നല്ലെങ്കിൽ രാത്രിയിൽ വന്ന് ആരുമില്ലാത്ത സമയത്ത് തവാഫ് ചെയ്യുക ഡ്രസ്സില്ലാതെ. അതല്ലെങ്കിൽ ഖുറൈശികൾ മറ്റൊരു മാർഗമുണ്ടാക്കി, അവർ പറഞ്ഞു, ഖുറൈശികളായ ഹമുസുകളിൽപ്പെട്ട ഞങ്ങൾ വിൽക്കുന്ന വസ്ത്രം വാങ്ങിച്ചാൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് തവാഫ് ചെയ്യാം. നോക്കൂ, നിങ്ങൾ അവർ നിശ്ചയിച്ച പുതിയ നിയമമാണത്. ഒട്ടകത്തിന്റെ കാര്യത്തിൽ അവർ നിയമങ്ങൾ ഉണ്ടാക്കി. ഒരു ഒട്ടകം ഗർഭിണിയായിരിക്കാം, മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാംസം സ്ത്രീകൾക്ക് തിന്നാൻ പാടില്ല, പുരുഷന്മാർക്ക് അനുവദനീയമാണ്. അവരുണ്ടാക്കിയ നിയമം ഇങ്ങനെ ഖുറൈശികൾ അവർക്ക് തോന്നുന്ന രൂപത്തിൽ പല പല ഇബാദത്തുകൾ ഉണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന, അം ലഹും ശുറക, അവർക്ക് അല്ലാഹുവിന് പുറമെ വല്ല പങ്കാളികളുമുണ്ടോ? ശറഉ ലഹും മിനൽ ദീൻ, അല്ലാഹുവിന്റെ ദീനിൽപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കി നൽകുന്ന പങ്കാളികൾ അവർക്കുണ്ടോ? മാ ലം യഅദം ബിഹില്ലാഹ്, അല്ലാഹു അനുമതി നൽകാത്ത ഒരു കാര്യം, അള്ളാഹു അനുവാദം നൽകാത്ത ഇബാദത്തുകൾ ദീനിൽ പുതുതായി നിർമ്മിച്ചുണ്ടാക്കാൻ അവർക്ക് അള്ളാഹുവിന് പുറമെ വല്ല പങ്കാളികളുമുണ്ടോ? എന്തയ്യാ പറഞ്ഞെന്ന് മനസ്സിലായത്? അള്ളാഹു അനുവാദം നൽകാത്ത ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല. ഇത് അടിത്തറയാണ്, അടിസ്ഥാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹു റദ്ദ്. മൻ അമില അമലൻ, ഒരാളൊരു പ്രവർത്തനം ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുനാ,
ആ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കൽപ്പന വന്നിട്ടില്ല, നമ്മൾ കൽപ്പിക്കാത്ത കാര്യമാണ്. നോക്കണം നിങ്ങൾ, ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒരാൾ ദീനിന്റെ മാർഗത്തിൽ ചെയ്യുകയാണ്, ലൈസ അലൈഹ അമറുന, നമ്മളത് കൽപ്പിച്ചിട്ടില്ല, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാർഗത്തിൽ നിലകൊണ്ടിട്ടില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടിട്ടില്ലാത്ത ഒരു വഴിയിൽ ഒരാൾ ഒരു പുതിയ മാർഗമുണ്ടാക്കിയാൽ, ഒരു പുതിയ പ്രവർത്തനമുണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, സ്വീകരിക്കാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അത് നിങ്ങൾ നല്ലതാണോ എന്ന് പരിശോധിക്കണം, ചീത്തതാണോ എന്ന് പരിശോധിക്കണം, നാട്ടിലുള്ളവർ ചെയ്യുന്നതാണോ എന്ന് പരിശോധിക്കണം, ജനങ്ങൾ കാലാകാലമായി പിന്തുടരുന്നതാണോ എന്ന് പരിശോധിക്കണം, ബഹുഭൂരിപക്ഷം ചെയ്യുന്നതാണോ എന്ന് നോക്കണം. ഒന്നും പറഞ്ഞില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഈ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ കൽപ്പിക്കാത്ത ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരമുണ്ട്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഒരു കാര്യം ഉണ്ടാക്കിയെടുത്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ദീനുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ അതെല്ലാം നിഷിദ്ധമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു നൽകിയതല്ലാതെ. ഇത് നമ്മുടെ മനസ്സിൽ ശരിക്കും ഉറക്കണം. ചില ആളുകൾ ഓരോ സന്ദർഭത്തിൽ ഓരോ ഇബാദത്ത് ഉണ്ടാക്കും. മയ്യത്ത് കിടക്കുകയാണ് മരിച്ച വീട്ടിൽ, അപ്പോൾ ഒരു ചങ്ങായി അങ്ങ് കയറി വരും, ആ നിങ്ങൾ എല്ലാവരും ഇരിക്കല്ലേ, എന്നായിക്കോട്ടെ സൂറത്തുൽ ബക്കറ എല്ലാവരും ഒന്ന് ഓതി തീർത്താലേ. അപ്പൊ ഒരുത്തൊരു കയ്യിൽ വല്ല തെളിവുണ്ടോ, ഏ ബക്കറല്ലേ ഖുർആനല്ലേ ഓതിക്കോ, അതിലിപ്പോ എന്താ ഒരു കുഴപ്പമുള്ളത് എന്ന് ചോദിക്കും. ഇല്ല, ദീനിന്റെ കാര്യത്തിൽ ഒരു ഇബാദത്ത് ഒരു പ്രത്യേക രൂപത്തിൽ നിശ്ചയിക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു നൽകണം. പല ആളുകളും ബിദഅത്ത് അല്ലേ, നബിദിനം ബിദഅത്താണ് എന്ന് പറഞ്ഞാൽ, റബീഉല അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ബിദഅത്താണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കും, അല്ല ചങ്ങാതി നബിദിനം പാടില്ല എന്ന് ഖുർആനിലുണ്ടോ, അല്ലെങ്കിൽ നബിദിനം പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? എങ്ങനെ റസൂലുള്ളത് പാടില്ല എന്ന് പറയാം? അത് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഉള്ളതല്ല. എങ്ങനെ നബിദിനം പാടില്ല എന്ന് ഖുർആനിൽ പറയാം? അത് ആ കാലത്ത് ഉണ്ടായില്ലല്ലേ. പുകവലി പാടില്ല എന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടവല്ല മയക്കുമരുന്ന്, അതിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടാൽ വരെ ഈ മയക്കുമരുന്ന് പാടില്ല എന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് അക്കാലത്തില്ലല്ലോ. എന്താണ് അതിനുള്ള അടിസ്ഥാനം? നബിദിനം അത് ഇബാദത്താണ് എന്നതിനുള്ള തെളിവ് അത് ആഘോഷിക്കുന്നവരാണ് കൊണ്ടുവരേണ്ടത്. അത് പാടില്ല എന്നുള്ളതിനല്ല തെളിവ് വേണ്ടത്, അത് പാടില്ല എന്ന് പറഞ്ഞാൽ മതി. ദീനിലെ ഒരു ഇബാദത്തും പാടില്ല എന്നതാണ് അടിത്തറ. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ചില ആളുകൾ അപ്പൊ തിരിച്ചു, അപ്പൊ നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലേ, നബി ജനിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ, റസൂൽ ജനിച്ച ദിവസം നമ്മൾ ഭക്ഷണമല്ലേ കൊടുക്കുന്നത്, നമ്മൾ അവിടുത്തെ പേര് സ്വലാത്തല്ലേ ചൊല്ലുന്നത്, അള്ളാഹിനോട് ദുആ ചെയ്യല്ലേ ചെയ്യുന്നത്, ദിക്റിന്റെ മജ്ലിസ് ഉണ്ടാക്കല്ലേ ചെയ്യുന്നത്. ഇപ്പറഞ്ഞതൊക്കെ അതിൽ പലതും ഖൈറായ കാര്യമാണ്. പക്ഷേ ഇത് ഈ ദിവസം ഇന്ന രൂപത്തിൽ പ്രത്യേകമായി ഒരു ഇബാദത്തായി നിശ്ചയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോൾ ഇബാദത്തുകളുടെ കാര്യത്തിലുള്ള ഈ അടിത്തറ നാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇത് സാധാരണക്കാർക്ക് വളരെ വേഗം ദീന് പഠിക്കാൻ എളുപ്പമുള്ള അടിത്തറയാണ്. ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല, അത് സ്ഥിരപ്പെടാത്തടത്തോളം കാലം. ചില ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദാ ഇതിങ്ങനെ കാണുന്നു, അത് അങ്ങനെ കാണുന്നു, ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കേട്ടു, അവിടെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു. ഇവർ ചെയ്യുന്നത് കണ്ടതും കേട്ടതും ഒന്നും തെളിവല്ല. ദീനിലൊരു കാര്യം ഇബാദത്തായി സ്ഥിരപ്പെടണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി കാണിച്ചു നൽകണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന് നേർ വിപരീതമായി മറ്റൊരു അടിസ്ഥാനം കൂടിയുണ്ട്, അതുകൂടി പഠിക്കുന്നത് എളുപ്പമാണ്. അവർ പറഞ്ഞു, അൽ അസ്ലു ഫിൽ മുആമലാത്ത്, മുആമലത്തുകളുടെ കാര്യത്തിൽ, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിൽ, അതുപോലെ വൽ ആദാത്ത്, പൊതു ശീലങ്ങളുടെ കാര്യത്തിൽ, ദുനിയാവിയായ കാര്യങ്ങൾ, അതിലുള്ള അടിസ്ഥാനം അൽ ഇബാഹ, ദുനിയാവിലെ എല്ലാ കാര്യവും അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനം. ഇല്ലാ മാ ഹറമഹുല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളൊഴിയെ.
എന്താ ഇപ്പൊ പറഞ്ഞത്?
ദുനിയാവിലെ എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനം എന്താ? അതൊക്കെ അനുവദനീയാണ്. ഏതൊഴികെ? അള്ളാഹു ഹറാമാക്കിയ കാര്യം ഒഴികെ. ഉദാഹരണത്തിന് നോക്കൂ, നിങ്ങൾ സഹാബികൾ അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ പല മദ്യം കുടിച്ചിരുന്ന സഹാബികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മദ്യപിച്ചിരുന്ന സഹാബികളുണ്ട്. എന്തുകൊണ്ട് അവർ മദ്യപിച്ചത്? മദ്യം എന്നത് ദുന്യവിയ ഒരു കാര്യമാണ്, ഭൗതികമായ ഒരു കാര്യമാണ്. അത് നിഷിദ്ധമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിക്കാത്തടത്തോളം അതെന്താണ്? അനുവദനീയമാണ്. അത് ദുനിയാവിലെ കാര്യമാണ്. ഈ ഡ്രസ് ഇടാനും എല്ലാം അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അതിനുള്ള ഉത്തരം? ദുനിയാവാണ്. ദുനിയാവിലെ എന്തൊരു കാര്യവും നിനക്ക് അനുവദനീയമാണ്. ഏതൊഴികെ? ഇല്ലാ മാ ഹറമഹുല്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം ഒഴികെ. ഉദാഹരണത്തിന് സ്വർണം. ദുനിയാവിലെ കാര്യമല്ലേ? ആണ്, ദുനിയാവിലെ കാര്യമാണ്. എല്ലാവർക്കും സ്വർണം ധരിച്ചൂടെ? ധരിച്ചു, ധരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആർക്ക് ധരിക്കാൻ പാടില്ല? പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണവും പട്ടും തന്റെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്നഹുമാ മുഹറമതാനി അലാ ദുഖൂരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഇത് നിഷിദ്ധമാണ്. ദുനിയാവിലെ കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷിദ്ധമാക്കി. അല്ലെ, ആളുകൾ ചിലപ്പോ ഇങ്ങനെ ഓരോ തവണയും കാണാൻ മെസ്സേജ് വരുന്നു, ഇതാ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇന്ന മൈദ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനം അത് പാടില്ല, അത് ഹറാമാണ്. ചായപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്നത് പാടില്ല, അത് ഹറാമാണ്. എന്താ തെളിവ്? പറയും ഇന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു കാര്യം ഹറാമാനുള്ള തെളിവ്? അല്ല. ഹറാമിനുള്ള തെളിവ്, ഒരു കാര്യം ഹറാമാകണമെങ്കിൽ അത് അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചിരിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാത്തടത്തോളം കാലം ദുനിയാവിലെ എന്തൊരു കാര്യവും നമുക്ക് അനുവദിക്കാം. എല്ലാ ഭക്ഷണവും ഹലാലാണ്. ചോറ് വയ്ക്കുന്നതിന് പ്രത്യേക തെളിവ് വേണോ? വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോറ് തിന്നിട്ടില്ല, അപ്പൊ അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കണോ? വേണ്ട. കാരണം എന്താ? ഇത് ദുനിയാവാണ്. ചപ്പാത്തി നമ്മൾ ഇന്നുണ്ടാക്കുന്ന രൂപത്തിൽ കേൾക്കുന്നു. ഞാനിത് വിശദമായി തന്നെ പറയുന്നത് ഇതൊരു മനസ്സിൽ ഉറക്കേണ്ട അടിത്തറയാണ്. ദുനിയാവിൽ എന്തൊരു കാര്യവും അള്ളാഹു നമുക്ക് അനുവദിച്ച് നൽകിയതാണ്. ഏതൊഴികെ? അവൻ ഹറാമാക്കിയതൊഴികെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ, അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ച് നൽകിയത്. ഭൂമിയിലുള്ളതെല്ലാം അനുവദനീയാണ്. ഏതൊഴികെ? അല്ലാഹു ഹറാമാക്കിയതൊഴികെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ظهر منها وما بطن, അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് ഇതാ മ്ലേച്ഛ വൃത്തികൾ മാത്രമാണ്. അല്ലെ, അറബി അറിയുന്നവർക്കറിയാം ഇന്നമാ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നതിന് മാത്രമെന്ന അർത്ഥം ഉണ്ടാവും. അല്ലാഹു ഇത് മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ. അള്ളാഹു ഹറാമാക്കിയ ദുനിയാവിൽ അവൻ നിഷിദ്ധമാക്കിയ കാര്യം അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അനുവദനീയാണ്. ഇത് നമ്മുടെ ദീനിന്റെ എളുപ്പത്തിൽ പെട്ടതാണ്, നമ്മുടെ ദീനിന്റെ മനോഹാരിതയിൽ പെട്ടതാണ്, ഇസ്ലാമിന്റെ ഭംഗിയിൽ പെട്ടതാണ്. മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ഹയറത്തില്ല, ഒരു പരിഭ്രാന്തിയില്ല. ദീനിലെ ഇബാദത്ത് ഏത് മാത്രം ചെയ്താൽ മതി, സംസ്ലാശം പഠിപ്പിച്ച് ചെയ്താൽ മതി. ദുനിയാവിൽ അവൻ എല്ലാ കാര്യം അനുവദനീയാണ്. അള്ളാഹു എണ്ണി പറഞ്ഞു തിന്നാൻ പാടില്ല. നമുക്ക് നിങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന കാര്യം എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഇതാ നിങ്ങൾക്ക് ഇന്ന ഇന്നത് നിഷിദ്ധമാണ്. മൈത്തത്ത് നിഷിദ്ധമാണ്, ശവം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പന്നിമാംസം കഴിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തൊരു പേര് അർത്ഥത് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ അഞ്ചോ ആറോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമ എണ്ണി എണ്ണി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അനുദനീയമാണ്. ഇവർ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പരിഭ്രാന്തനായി നടക്കേണ്ട, ഇത് ഹറാമാവോ അത് ഹറാമാവോ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ അല്ലെ, ദുനിയാവിൽ മനുഷ്യന്മാരുണ്ടാക്കി വെച്ച നിയമങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. വണ്ടിയേറ്റ് പുറത്തിറങ്ങുമ്പോഴാണ് പറയുക, ഏ ഇത് ശരിയായിട്ടില്ല, അത് ശരിയായിട്ടില്ല, അത് ശരി, ഇതൊന്നും പാടില്ല എന്ന് നമ്മൾ അപ്ലൈ ചെയ്യുക അറിയുന്നുണ്ടാവുക. ഇസ്ലാമിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ വളരെ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ദുനിയാവിൽ അനുവദനീയമാണ്. അള്ളാഹുവിന്റെ ദീൻ യുസ്റാണ്, ദീൻ എളുപ്പമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം, ദുനിയാവിലെല്ലാം അനുവദനീയമാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒഴികെ. ഇബാദത്തിന്റെ കാര്യത്തിൽ എല്ലാം നിഷിദ്ധമാണ്, ഏതൊഴികെ?
അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുവാദം നൽകിയ ഇബാദത്തുകൾ ഒഴികെ. അതാണ് ഈ നാലാമത് പറഞ്ഞ അടിത്തറ. അല്ലാ യുഅബദു അല്ലാഹ ഇല്ലാ ബിമാ ശറ, അള്ളാഹുവിനെ ഒരാൾ ആരാധിക്കാൻ പാടില്ല അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിലൂടെ അല്ലാതെ. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രൂപത്തിലല്ലാതെ നീ അള്ളാഹനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ല പറഞ്ഞത്? നന്നായി ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട പാഠമാണിത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു നൽകിയിട്ടില്ലാത്ത ദീനിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്തുകൾ എന്ന് പറയുക. എന്താ പറയാ? ബിദ്അത്തുകൾ എന്ന് പറയുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, كان رسول الله صلى الله عليه وسلم اذا خطب حمرت عيناه. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ പറയുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കണ്ണുകൾ ചുവക്കുമായിരുന്നു സംസാരത്തിന്റെ ശക്തി കാരണത്താൽ. وعلى صوته واشتد غضبه, അവിടുത്തെ ശബ്ദം ഉയരുകയും അവിടുത്തെ സംസാരത്തിലുള്ള രോഷം അത് ശക്തമാവുകയും ചെയ്യുമായിരുന്നു. حتى كانه منذر جيش, ഒരു സൈന്യത്തിന് കൽപ്പന നൽകുന്ന സേനാനായകനെ പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവിടുത്തെ ഖുത്ബ പറഞ്ഞിരുന്നത്. ആ ഖുത്ബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ഖുത്ബകളിൽ ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു, ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ച അവന്റെ സംസാരമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ് ഏറ്റവും നല്ല സംസാരം. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. വഷറുൽ ഉമൂരി മുഹ്ദസാതുഹ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളത് പുതിയ കാര്യങ്ങളാണ്. ദീനിന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല മാർഗം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. ഏറ്റവും മോശമായ കാര്യം എന്താണ്? മുഹ്ദസാതുഹ, ദീനിൽ പുതുതായി കടത്തി കൂട്ടപ്പെട്ട കാര്യങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും എല്ലാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്തുകളാണ്, എല്ലാ ബിദ്അത്തുകളും വടികേടുകളാണ്. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ് എന്നാണ്. പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ ബിദ്അത്തിനെ വിഭജിച്ചുകൊണ്ട് അവർ പറഞ്ഞു ബിദ്അത്ത് പല രൂപത്തിലുണ്ട്. ഒന്ന് ബിദ്അത്തുൻ മുഹറമ, ഹറാമായ ബിദ്അത്ത്. രണ്ടാമത്തെ ബിദ്അ വാജിബ, നിർബന്ധമായ ബിദ്അത്ത്. അങ്ങനെ ചില പണ്ഡിതന്മാർ അവർക്ക് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ അഭിപ്രായത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പലരും പിൽക്കാലത്ത് പലതുണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വ്യക്തമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അതിലൊന്നുപോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒഴിച്ചു പറഞ്ഞിട്ടില്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരി സഹോദരങ്ങളെ, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഇത് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ, കാരണം ആളുകൾ പലപ്പോഴും ഇതിന്റെ കാര്യത്തിൽ തർക്കിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ബിദ്അത്തുകൾ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ ബിദ്അത്ത് എന്താണ് എന്നറിയാത്തൊരു പ്രശ്നമാണ്. ഞാനിതാ ഇത് വഹാബികൾ പറയുന്നത് എന്നാണല്ലോ പറയാ. അൽ ഇമാം ശാത്തിബി മാലിക്കി പണ്ഡിതനാണ് റഹിമഹുല്ലാ, അദ്ദേഹം തന്റെ പ്രസിദ്ധമായ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ എന്താണ് ബിദ്അത്ത് എന്ന് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അത്തു ഹിയ തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ, തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ തുദാഹിയ ശർഇയ يقصد بالسلوك عليها المبالغه في التعبد لله تبارك وتعالى. അദ്ദേഹം ബിദ്അത്ത് എന്താണ് എന്ന് നിർവചിച്ചു പറഞ്ഞതാണ്. ഞാൻ ഇത് നിർവചനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു പ്രയാസം അനുഭവപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പക്ഷെ ഇത് നിങ്ങൾ പഠിക്കൽ ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തരീഖത്തുൻ ഫിദ്ദീൻ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിലുള്ള അതിലുണ്ടാക്കപ്പെടുന്ന ഒരു മാർഗമാണ്. എന്താ പറഞ്ഞത്? തരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കപ്പെടുന്ന മാർഗമാണ്. മുഖ്തറഅ, ആ മാർഗം പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. പഴയ മാതൃകയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു നൽകാത്ത, സഹാബികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ മാർഗമാണ്. രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ത്വരീഖ ഫിദ്ദീൻ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയ കാര്യമാണ്, അതാണ് ബിദഅത്ത്. ദുനിയാവിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യം ബിദഅത്ത് അല്ല. നബിദിനം ബിദഅത്ത് അല്ലേ? ഈ പാടുന്ന മൗലീദ് ബിദഅത്ത് അല്ലേ എന്ന് ചോദിച്ചാൽ, അപ്പൊ നിങ്ങൾ മൈക്ക് ഉപയോഗിക്കാറില്ലേ, ഇതൊക്കെ റസൂൽ ഉപയോഗിച്ചാണോ, നിങ്ങൾ കാർ ഓടിക്കാറില്ലേ, അത് റസൂൽ ഉപയോഗിച്ചാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ത്വരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് ബിദഅത്തിൽ ഉൾപ്പെടുള്ളൂ. അതല്ലാത്തത് ബിദഅത്തിൽ ഉൾപ്പെടുകയില്ല. നന്നായി നമ്മൾ മനസ്സിലാക്കണം. സഹാബികൾ അവരുടെ കാലഘട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ, അവരുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ പുതിയ മാർഗങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ ഒരു പുതിയൊരു മാർഗം ഉണ്ടാക്കിയോ? ഇല്ല. തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറ, ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന മുഖ്തറഅത്തായ പുതിയ ഒരു മാർഗമാണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ. പുതിയതായിരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ബിദഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുൻ മാതൃകയില്ലാത്തത് എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞു, ഖുൽ മാ കുൻതു ബിദഅം മിനർ റസൂൽ. അല്ലാഹുവിന്റെ റസൂലെ പറയുക, ഞാൻ റസൂലുകളിൽ ഒരു ബിദ അല്ല. എന്താ അർത്ഥം? എന്നെ പോലത്തെ റസൂലുകൾ മുൻപും വന്നിട്ടുണ്ട്, ഞാൻ ആദ്യമായി വരുന്ന ഒരു ബിദഅത്തായ റസൂലല്ലാന്ന്. അങ്ങനെ എന്നെ പോലത്തെ റസൂലുകൾ മുൻപ് വന്നിട്ടുണ്ട്, ഞാൻ ഒരു പുതിയ ആളല്ല, പഴയ എവിടെയും കേൾക്കാത്തൊരു കാര്യവുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചത് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലോ സഹാബത്തിന്റെ അരികിലോ മാതൃകയില്ലാതെ പിന്നീട് പിൽക്കാലഘട്ടത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. ഏത് കാര്യത്തിൽ? ഏത് കാര്യത്തിൽ? ദീനിന്റെ കാര്യത്തിൽ. അതാണ് തരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കപ്പെടുന്ന മാർഗമാണ് മുഖ്തറ, അതാകട്ടെ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. തുദാഹിയ ശറഇയ, ആ മാർഗം അതിന് സമാനതകളുള്ളത് അള്ളാഹുവിന്റെ ദീനായ ശറഇന്റെ നിയമങ്ങളോടാണ്. ദീനുമായി ബന്ധപ്പെട്ട ശരീഅത്തിന്റെ മാർഗം, ശരീഅത്തിന്റെ രീതികൾ അതിനോട് സമാനതകൾ ഉള്ളതായിരിക്കും ബിദഅത്ത്. എന്താ പറഞ്ഞത്? ബിദഅത്ത് എപ്പോഴും എന്തായിരിക്കും? ദീനിന്റെ വഴികളോട് സമാനതകൾ ഉള്ളതായിരിക്കും. നന്നായി പഠിക്കണം. ഒരിക്കലും ഒരു ബിദഅത്ത് എന്താവൂല, ഒരാൾ ആ വേരി നമുക്ക് വ്യഭിചരിക്കാം എന്ന് പറഞ്ഞിട്ട് ബിദഅത്ത് ഉണ്ടാക്കൂല. അതല്ലെങ്കിൽ നമുക്ക് പോയി മോഷ്ടിക്കാമെന്ന് പറഞ്ഞ് ബിദഅത്ത് ഉണ്ടാക്കില്ല. ബിദഅത്ത് എപ്പോഴും എന്തായിരിക്കും? ദിക്റായിരിക്കും, സലാത്തായിരിക്കും, നിസ്കാരമായിരിക്കും, നോമ്പായിരിക്കും, ഇബാദത്തുകളായിരിക്കും. എന്താണ് തുദാഹിയ ശറഇയ? ദീനിന്റെ മാർഗത്തോട് സമാനത ഉള്ളതായിരിക്കും. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സാധാരണക്കാരിൽ പലരും ബിദഅത്തിനെ എതിർത്താൽ അവർ തിരിച്ചു ചോദിക്കും, ഞങ്ങൾ ചൊല്ലുന്നത് സലാത്തല്ലേ, ഞങ്ങൾ കാണിക്കുന്ന റസൂലാണ് മഹബത്തല്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദുആ അല്ലേ, ഞങ്ങൾ നല്ലതല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിദഅത്തിന് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ തുദാഹിയ ശറഇയ, അത് ദീനിന്റെ മാർഗത്തോട് സമാനതകളുള്ള, അതിനോട് സമാനതകൾ തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും ബിദഅത്തുകൾ എല്ലാ കാലഘട്ടത്തിലും നിർമ്മിക്കപ്പെടുക. ഇപ്പൊ ഹറാം ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ബിദഅത്തിൽ പെടണമെങ്കിൽ അതിൽ ദീനിന്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് സൂഫികൾ ഉണ്ടാക്കിയ പോലെ, സൂഫി തരീഖത്തുകാർ ഹറാമുകൾ വരെ എന്താക്കി? ദീനിന്റെ മാർഗമാക്കി. ഉദാഹരണത്തിന് തരീഖത്തിലെ ഒരു ഷെയ്ഖിന്റെ കഥയായി ഇവർ ഇവിടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളുള്ളതാണ്, അറബിയിലൊക്കെ അടിച്ച് വിതരണം ചെയ്യുന്ന പുസ്തകങ്ങൾ. ഒരിക്കൽ ഒരു ഷെയ്ഖിന്റെ തരീഖത്തിന്റെ ഷെയ്ഖിന്റെ അടുത്തേക്ക് ഒരാൾ കയറി ചെന്നു. അപ്പൊ നോക്കിയപ്പോ ചുറ്റുപാടൊക്കെ പെണ്ണുങ്ങൾ ഇരിക്കുന്നു, അന്യ സ്ത്രീകൾ ഇരിക്കുന്ന അയാൾ അവരൊപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ചായിരിക്കുന്നത്, ഔദുബില്ലാ. അതോടൊപ്പം അയാൾ കുടിക്കുന്നത് മദ്യമാണ്. ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഹൂറുൽ ഈനാണ്, ഇത് സ്വർഗത്തിലുള്ള മദ്യമാണ്. നോക്കൂ നിങ്ങൾ, അത് ബിദഅത്തായത് എന്തുകൊണ്ടാണ്? അതിന് ദീനിന്റെ ഒരു രൂപം പുറമേക്ക് കാണിച്ചു കൊടുത്തു, അതുകൊണ്ടത് ബിദഅത്തായി. അതല്ലെങ്കിൽ അതെന്താണ്? സാധാ ഹറാമാണ്. പക്ഷെ അതിന് ദീനിന്റെ രൂപം നൽകിയതോടുകൂടി അത് ബിദഅത്തായി മാറി. തുദാഹിയ ശറഇയ, അത് ദീനിന്റെ രീതിയോട് യോജിക്കുന്നതാണ്. യുഖ്സദു ബിസ്സുലൂക്കി അലൈഹൽ മുബാലഗത്തു ഫിത്തഅബ്ബുദില്ലാ, ആ മാർഗത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അതിരു കവിയാനാണ്. അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ ബിദഅത്ത് ചെയ്യുക.
ബിദാത്ത് ചെയ്യുന്ന അള്ളാഹിനെ ധിക്കരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, ബിദാത്ത് ചെയ്യുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്തെ അധികരിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ. അൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നു. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാം മദീനക്കാർ അവർ ഹജ്ജിനെ ഹറാം കെട്ടുക ദുൽഹുലൈഫ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ മസ്ജിദുൻ നബവി കഴിഞ്ഞ് കുറച്ച് അങ്ങ് മുന്നോട്ട് വന്നാലാണ് ദുൽഹുലൈഫ എന്ന പ്രദേശമുള്ളത്. അവിടെ വെച്ചാണ് ഹജ്ജിന് വരുന്നവർ, ഉംറക്ക് വരുന്നവർ ഹറാം കെട്ടാറുള്ളത്. അപ്പൊ ഈ മനുഷ്യൻ ഇമാം മാലിക്കിന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, ഞാനിതാ ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം കെട്ടുന്നതിന് പകരം ഞാൻ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടാൻ ഉദ്ദേശിക്കുകയാണ്. ഇഹ്റാം കെട്ടി കുറച്ചുകൂടി ദൂരം നടക്കണം, ദുൽഹുലൈഫയിൽ നിന്ന് കെട്ടുന്നതിന് പകരം അതിനു മുൻപ് തന്നെ മസ്ജിദുൻ നബവിയിൽ നിന്ന്. ഏതാ മസ്ജിദുൻ നബവി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദാണ്. ഏതാ മസ്ജിദുൻ നബവി? ഇസ്ലാമിൽ രണ്ടാമത് ശ്രേഷ്ഠത പറയപ്പെട്ട മസ്ജിദ്, മസ്ജിദ് ഹറാം കഴിഞ്ഞാൽ രണ്ടാമത്തെ ശ്രേഷ്ഠതയുള്ള മസ്ജിദാണ്. അവിടുത്തെ നിസ്കാരത്തിന് ഇരട്ടി ഇരട്ടി പ്രതിഫലമുള്ള മസ്ജിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജീവിച്ച അവർ പടുത്തുയർത്തിയ മസ്ജിദാണ്. ആ മസ്ജിദിൽ നിന്ന് ഇഹ്റാം കെട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു. അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫഇന്നി അഖ്ഷ അലൈക ഫിത്ന, നീ ഫിത്നയിലായി പോകുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അയാൾ പറഞ്ഞു, അയ്യു ഫിത്ന ഫി ഹാദ, അല്ലെ ഇതിലെന്ത് ഫിത്നയാണുള്ളത്? കുറച്ച് മൈൽ കൂടുതൽ ഞാൻ ഈ ഹറാം കെട്ടി നടക്കാന്നല്ലാതെ ഇതിലെന്താ വ്യത്യാസമുള്ളത്? ഇതിലെന്ത് ഫിത്നയുള്ളത് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിൽ നിന്ന് ഹറാം കെട്ടി. ഇയാൾ എന്ത് പറയുന്നു? ഞാൻ മസ്ജിദുൻ നബിയിൽ നിന്ന് ഹറാം കെട്ടാ, കുറച്ച് കൂടുതൽ ദൂരം ഇഹ്റാമിലാണ് നടക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആലോചിക്കണം, അത്ഭുതം ചിന്തിക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അയ്യു ഫിത്നതിൻ أعظم من أنك ترى أنك سبقت إلى فضيلة قصر عنها رسول الله صلى الله عليه وسلم. الله عند رسول صلى الله عليه وسلم ചെയ്യാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് റസൂലുള്ളയേക്കാൾ നീ മുൻപനായി എന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നു എന്നതിനേക്കാൾ വലിയ ഫിത്ന വേറെ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ നടക്കാത്ത കുറച്ച് മൈൽ കൂടുതൽ ഞാൻ ഇഹ്റാം കെട്ടി നടന്നു എന്ന് ചിന്തിക്കുന്ന ആ മനസ്സിനേക്കാൾ വലിയ ഫിത്നഞ്ഞു വേറെ എന്താണത്? ഈ ചിന്ത നിങ്ങൾക്ക് വന്നാൽ, ഈ പറഞ്ഞ കാര്യം നിങ്ങളെ മനസ്സിലേക്ക് ഇറങ്ങിയാൽ, എല്ലാ ബിദഅത്തുകളെയും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒരു നന്മ ഞാൻ അറിയുകയോ, അവിടുത്തേക്ക് ഖൈറായി തോന്നാത്ത ഒരു കാര്യം എനിക്ക് ഖൈറായി അനുഭവപ്പെടുകയോ അങ്ങനെ ഉണ്ട് എങ്കിൽ ആ ചിന്ത നിന്റെ മനസ്സിൽ കയറിയാൽ, അതാണ് ഞാൻ ബിദഅത്തിന്റെ തഅരീഫിൽ അതിന്റെ നിർവചനത്തിൽ പറഞ്ഞത്, യുഖ്സദു ബിസ്സുലൂക്കി അലൈഹൽ മുബാലഗ ഫി തഅബ്ദില്ലാ, അല്ലാഹുവിനുള്ള ആരാധനയിൽ അതിര് കവിയുക എന്നതാണ് ബിദഅത്തുകാരൻ അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്. ഇത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ ഇതാണ് ബിദഅത്തിന്റെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. സാധാരണ ആളുകൾ ചോദിക്കും, നിങ്ങൾ ബിദഅത്തിന്റെ താരീഫ് പറ, താരീഫ് പറ എന്നിങ്ങനെ പറഞ്ഞു. ഇതാണ് താരീഫ്, ഇതാണ് ഉലമാക്കൾ പറഞ്ഞ നിർവചനം. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ ബിദഅത്തുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ബിദഅത്തുകൾ എന്നത് നിസ്സാരമായ കാര്യമല്ല, വളരെ ഗുരുതരമായ തിന്മയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, ഹറാമുകളെക്കാൾ ഇബ്ലീസിന് ഇഷ്ടമായിട്ടുള്ളത് ബിദഅത്തുകളാണ്. എന്തുകൊണ്ടാണ് ഹറാമുകളെക്കാൾ ഇബ്ലീസിന് ബിദഅത്തിനോട് ഇഷ്ടമുണ്ടാകുന്നത്? ഹറാമുകൾ ചെയ്യുന്നവൻ, അവന്റെ ഹൃദയത്തിൽ അവൻ മുഅ്മിനാണ് എങ്കിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരിക്കും, അല്ലാഹു ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ. അവന്റെ മനസ്സിൽ ചിലപ്പോൾ അവൻ ആ ഹറാമു ചെയ്യുന്നു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ മുൻപിൽ അവൻ വല്ലാത്ത വിനയവും താഴ്മയും കാണിക്കുന്നവനായിരിക്കും. ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന ചിന്ത അവന്റെ മനസ്സിലെ ഒരുത്തിന് അവനെ ഉപദേശിച്ചാൽ, എടാ നീ ഹറാമുക്കൊന്ന് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു എനിക്ക് പുറത്തെത്തെ. ഏ എങ്ങനെ ഹറാം ചെയ്യുന്നവർ പൊതുവെ അങ്ങനെയാണ് പറയാൻ. എന്നൊരു ബിദഅത്തുകാരന്റെ അരികിൽ പോയി നീ ആ ബിദഅത്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞു നോക്കി, അവൻ പറയും അല്ല നിനക്ക് ഇതായി തെറ്റേന്ന് പറയും, അല്ല നിന്നെ നന്നാക്കട്ടെ എന്ന് പറയും. ഹറാമുകൾ ചെയ്യുന്നവൻ അവന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കുറവ് വരുത്തിയവനാണ് എന്ന ചിന്തയുണ്ട്. ബിദഅത്തുകാരന്റെ മനസ്സിലോ ഞാൻ മറ്റവനേക്കാളൊക്കെ നല്ലവനാണെന്ന ചിന്തയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പൊതുവെ ബിദഅത്തുകാർ അവർ തൗബയിലേക്ക് എത്തിപ്പെടാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബ അൻ കുല്ലി സാഹിബി ബിദഅത്തിൻ ഹത്താ യദഅ ബിദഅതഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ബിദഅത്തുകാരന്റെ പശ്ചാത്താപം അവന്റെ തൗബ തടഞ്ഞു വച്ചിരിക്കുന്നു, സ്വീകരിക്കുകയില്ല. അവൻ തന്റെ ബിദഅത്ത് ഉപേക്ഷിക്കുന്നത് വരെ. ഇത്ര ഗൗരവമുള്ള കാര്യമാണെന്നാലും ചോദിക്കുക, അല്ലാഹു അവന്റെ തൗബ തടഞ്ഞു വച്ചിരിക്കുന്നു എന്ത് ചെയ്യുന്നത് വരെ, അവന്റെ ബിദഅത്ത് അവൻ ഉപേക്ഷിക്കുന്നത് വരെ. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ച ചില ഉലമാക്കൾ അവർ പറഞ്ഞു, കാന യുഖാൽ യഅബല്ലാഹു ലിസാഹിബി ബിദഅത്തിൻ ബിതൗബ, അല്ലാഹു സുബ്ഹാനഹു വതആല ബിദഅത്തുകാർക്ക് തൗബ നിശ്ചയിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിക്കാത്ത മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവർ, അവർക്ക് അള്ളാഹു പൊതുവെ തൗബ നിശ്ചയിക്കുകയില്ല, തൗബയിലേക്ക് അവർക്ക് വഴിയൊരുക്കുകയില്ല. വമൻ തഖല സാഹിബു ബിദഅത്തിൻ ഇല്ലാ ഇലാ ശർരി മിൻഹാ, ബിദഅത്തുകാർ പൊതുവെ അവരുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ മോശമായ അവസ്ഥയിലേക്കല്ലാതെ പോകാറില്ല. നോക്കണം എത്ര ഗൗരവമുള്ള കാര്യമാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം അത് എല്ലാരോടുമാണ് പറയുന്നത്. അത് കേവലം അല്ലേ ബിദഅത്ത് മൗലീദ് നടത്തുന്ന ആൾക്കാരോട് മാത്രമല്ല, നമ്മളെല്ലാവരും മനസ്സിലെപ്പോഴും ഈ പാഠം കൊണ്ടു നടക്കണം. നാളെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായതിന് ശേഷവും ഏതെങ്കിലും ഒരു കാര്യം അത് നല്ലതാണ്, അത് ദീനിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല എന്ന ചിന്താഗതി മനസ്സിലേക്ക് വരുന്നുണ്ട് എങ്കിൽ സൂക്ഷിക്കുക, ബിദഅത്തിലേക്കുള്ള നിന്റെ കാൽവെപ്പ് അവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഖിഫ് ഹൈസു വഖഫൽ ഖൗം, സഹാബികൾ എവിടെ നിലയുറപ്പിച്ചോ അവിടെ നീ നിൽക്കുക, അതിനപ്പുറത്തേക്ക് നീ ചവിട്ടരുത്, അതിനപ്പുറത്തേക്ക് നീ ഒരു കാലുപോലും വെക്കാൻ പാടില്ല. ബിദഅത്തിന്റെ വടിയിലേക്ക് നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഷർറിലേക്കല്ലാതെ നീ പോവുകയില്ല. അൽഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഷൈത്താൻ മനുഷ്യനു വേണ്ടി ഒരുക്കുന്ന കുതന്ത്രങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, പിശാജ് മനുഷ്യനെ ആദ്യം പെടുത്താൻ ശ്രമിക്കുക ശിർക്കിലാണ്, ശിർക്കിൽ വീഴ്ത്താനാണ് അവൻ ആദ്യം ശ്രമിക്കുക. ഒരാൾ ശിർക്കിൽ വീണ് കഴിഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം പറയാൻ, അവന് മനുഷ്യനോടുള്ള ആ ദേഷ്യത്തിന്റെ വെറുപ്പിന്റെ അസൂയയുടെ തീ അതോടുകൂടി അവിടെ കെടും. കാരണം എന്താ, അവന്റെ ഉദ്ദേശം നടന്നു. ഒരാൾ ശിർക്കിൽ വീണു കഴിഞ്ഞാൽ അവൻ പിന്നെ ഇബ്ലീസ് ഇവന്റെ കാര്യത്തിൽ റാഹത്തിലാണ് അല്ലെ. അതുകൊണ്ടാണ് യഹൂദന്മാർ അവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് വസ്വാസിനെ കുറിച്ച് പറയുന്നത് കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ എത്ര മാത്രമേ, ഞങ്ങൾക്കൊരു വസ്വാസ് തോന്നാറില്ലല്ലോ. അപ്പോൾ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു എന്നാണ്, വമാ ലിശ്ശൈത്താനി ശഅ്നുൻ ഫിൽ യഹൂദ്, യഹൂദരുടെ കാര്യത്തിൽ ഇബ്ലീസിന് ഇനി എന്ത് പണിയാ ബാക്കിയുള്ളത്. അപ്പോൾ ശിർക്കിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ അവന്റെ പതനം പൂർത്തിയായി. ശിർക്കിൽ ഒരാൾ അവന് കിട്ടിയില്ല എങ്കിൽ രണ്ടാമത്തെ പടിയിലേക്ക് അവൻ ഇറങ്ങും. ഏതാ രണ്ടാമത്തെ പടി? രണ്ടാമത്തെ പടി ബിദഅത്തുകളുടെ പടിയാണ്. നമ്മൾ പലരും വിചാരിക്കുക ഹറാമുകളുടെ പടിയാണ്, അല്ല, ബിദഅത്തുകളുടെ പടിയാണ്. രണ്ടാമത്തെ മാർഗം ബിദഅത്താണ്. ബിദഅത്തിൽ ഒരാളെ വീഴ്ത്തിയാൽ ഒന്നല്ലെങ്കിൽ അവൻ അവന്റെ ചുറ്റുമുള്ളവരെ നശിപ്പിച്ച് വലിയ ഒരു അപകടം തന്നെ ദീനിന് ഉണ്ടാക്കിയിട്ട് അവൻ മരിച്ചുപോകും. ബിദഅത്തുകാർ പൊതുവെ മരിച്ചുപോകുന്ന സമയത്ത് അവരവസാനം തൗബ ചെയ്താൽ പോലും അവരുടെ പ്രവർത്തനം കൊണ്ടുണ്ടായ ഫിത്ന അവസാനിച്ചിട്ടുണ്ടാവില്ല. ബിദഅത്തുകാർ അല്ലേ, ബിദഅത്തുണ്ടാക്കിയ ആൾക്കാർ മരിച്ചുപോയാലും അവർ എഴുതിച്ച പുസ്തകം അവിടെ ഉണ്ടാവും, ഇവന്റെ അടുത്ത് നിന്ന് ആൾക്കാർ പഠിച്ചത് അവിടെ ഉണ്ടാവും. ഇവനെ കൊണ്ടുണ്ടായ ഫിത്ന അവസാനിച്ചിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ ജനങ്ങൾ നമ്മളെ കൊണ്ട് ദലാലത്തിലാവുക എന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാം. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും ഞാൻ കാരണം അള്ളാഹു ഹിദായത്തിലാക്കുകയും ഒരുത്തനെ ഞാൻ കാരണം അള്ളാഹു ദലാലത്തിലാക്കുകയും ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം എന്തായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയം അത്ര കടുത്തതാണ്. അപ്പൊ ഒരു ബിദഅത്തുകാരനെ കൊണ്ട് ആളുകൾ പലപ്പോഴും അവന്റെ വലിയ താടിയും അവന്റെ വിനയുള്ള സ്വഭാവവും ഒക്കെ കണ്ട് ചിലപ്പോ വഞ്ചനയിൽ വീണു പോകും. എന്തുകൊണ്ടാണ് ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കടുത്ത ബിദഅത്തുകാരൻ, അയാളെ കുറിച്ച് ഇമാം അഹമ്മദ് പറഞ്ഞു, നീ അവന്റെ തല താഴ്ത്തിയ തല കണ്ട് വഞ്ചിതനാകരുത്. എന്റെ താഴ്ത്തിയ തല എന്ന് പറയാൻ കാരണം, എപ്പോ ഭയങ്കര വിനയുള്ള മനുഷ്യനാണ്, അവന്റെ താഴ്ത്തിയ തല കണ്ട് നീ വഞ്ചിതനാകരുത്, അവൻ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. രണ്ടാമത്തെ പടി ബിദഅത്തിന്റെ പടിയാണ്. മൂന്നാമത്തേത് കബായിറുകളാണ്, മുൻപാപങ്ങളാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുക, ധിക്കരിക്കുക, അതല്ലെങ്കിൽ വ്യഭിചാരം, മോഷണം, അള്ളാഹു കാത്തുരക്ഷിക്കുമ്പോൾ ഇങ്ങനത്തെ തിന്മകൾ, അതാണ് വൻപാപങ്ങൾ. അതിൽ അവന് കിട്ടിയില്ലെങ്കിലോ ചെറുപാപങ്ങൾ, സഗായിറുകൾ, ചെറിയ തെറ്റുകൾ, അത് അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. ചെറിയ തെറ്റുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ചെറിയ തെറ്റുകളുടെ അവസ്ഥ, ചില ആളുകളെ ആണെങ്കിൽ വലിയ തെറ്റുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യും, ചെറിയ തെറ്റുകൾ അത് ധാരാളമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ചെറിയ തെറ്റുകൾ അധികരിപ്പിക്കുന്ന ഒരാളുടെ ഉപമ ഒരു കൂട്ടം ജനങ്ങളെ പോലെയാണ്. ഒരു സ്ഥലത്ത് സ്തംഭടിച്ചു, അപ്പൊ തണുപ്പുണ്ട്, തണുപ്പിൽ ചൂട് കായുന്നതിന് വേണ്ടി അവർ ഒപ്പമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിറകുകൾ ശേഖരിക്കുക. ഓരോരുത്തരും ചെറിയ ചെറിയ മരക്കൊള്ളികളുമായി അവിടേക്ക് വന്നു. അവരതിന് തീ കൊളുത്തിയപ്പോൾ വലിയ ഒരു അഗ്നി അവിടെ ഉണ്ടായി. അതേപോലെയാണ് ചെറിയ തിന്മകൾ, ചെറിയ തിന്മകൾ ഇങ്ങനെ അധികരിച്ചു കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വൻപാപങ്ങളെ മറികടക്കും. അത്രയധികം ചെറുപാപങ്ങളായിട്ട് അത് അവസാനം എന്ത് ചെയ്യും, വൻപാപങ്ങളെ മറികടക്കും. അപ്പോ വൻപാപങ്ങളും ചെറുപാപങ്ങളും ഒരുമിച്ചൊരുത്തന്റെ അവസ്ഥ എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഗായിറുകൾ, ചെറുപാപങ്ങൾ, അതിലും അവനെ വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഈ മനുഷ്യനെ പിന്നെ അനുവദനീയമായ കാര്യങ്ങളിൽ കെട്ടിയിടും. ഇബാദത്ത് ചെയ്യാനോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ വിടാതെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ അവനെ ശുഗലാക്കി കളയും. ഒന്നല്ലെങ്കിൽ ഉറക്കം വർദ്ധിപ്പിച്ചു കളയും, അതല്ലെങ്കിൽ ഭക്ഷണം തീറ്റ, അത് അത് അവനൊരു പ്രിയങ്കരമായ കാര്യം, അവൻ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഇബാദത്ത് ചെയ്യേണ്ട സമയം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മാറി നിൽക്കേണ്ട സമയം അനുവദനീയമായ കാര്യം. പ്രത്യേകിച്ച് ഇക്കാലത്ത് മൊബൈൽ എന്ന ഫിത്ന, നമ്മളെല്ലാവരും അതിൽ പങ്ക് ഉള്ളവരായി മാറിയിട്ടുണ്ട്. അപ്പൊ അതിലിങ്ങനെ ചിലപ്പോൾ അനുവദനീയമായ കാര്യമായിരിക്കും, പക്ഷെ സമയം ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും, മണിക്കൂറുകൾ ചിലപ്പോൾ അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അനുവദനീയമായ കാര്യങ്ങളിൽ അവനെ കെട്ടിയിടും. അതിലും അവന് പിടിക്കാൻ സാധിച്ചില്ലെങ്കിലോ, അതിലും അവന് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭത്തിൽ അതിനേക്കാൾ ചെറിയ ഒരു നന്മയിലേക്ക് അവനെ വഴിതിരിച്ചുവിടും. എന്റെ മുന്നിൽ രണ്ട് നന്മയുണ്ട്, പക്ഷെ വലിയ നന്മ ചെയ്യാൻ അവനെ വിടില്ല, ചെറിയ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഷെയ്ത്താൻ ചില സമയത്ത് നന്മ ചെയ്യാൻ പറയും, എന്തിനു വേണ്ടിയാണ് അത് ചെയ്യാൻ പറയുന്നത്, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന പത്ത് തിന്മ വേറെ പുറത്തുണ്ട്. ഈ അർത്ഥത്തിൽ അവൻ ചിലപ്പോൾ വഞ്ചനയിൽ അകപ്പെടുത്തും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പിശാചിന്റെ വഞ്ചനയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഗുരുതരമായ വഞ്ചനയുള്ളവനാണ്, കടുത്ത വഞ്ചനയുള്ളവനാണ്. അതിലും അവന് മനുഷ്യനെ കിട്ടിയില്ലെങ്കിലോ, നബിമാരുടെ അവസ്ഥ അതാണ്. ഇതിലും അവനെ കിട്ടിയില്ലെങ്കിലോ പിന്നുള്ള വഴി അവന്റെ കൂട്ടാളികളായ പിശാചിന്റെ ശത്രു, പിശാചിന്റെ കൂട്ടാളികൾ അവരെ ഈ പറഞ്ഞ ആളുകൾക്ക് മേലെ ഉപദ്രവവുമായി പറഞ്ഞേക്കുക എന്നതാണ്. ഉപദ്രവിക്കുക, ഇവനെ കൊണ്ട് ഗീബത്ത് പറയും, ജനങ്ങൾ അവനെ ചീത്ത പറയും, ജനങ്ങൾ അവനെ ആക്ഷേപിക്കും, ആളുകൾ ഇവനെ നടന്നു മുമ്പ് കളിയാക്കും, ഇവനെ പരിഹസിക്കും, ഇവനെ ഉപദ്രവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ടതുപോലെ. പിന്നെ ചെയ്യാവുന്ന ആകെയുള്ള പണി അതാണ്. അവസാനം അല്ലേ ഹദീസിൽ കാണാം, ഇബ്ലീസ് നിസ്കാരത്തിൽ അവന്റെ ക്ഷമ കെട്ടിട്ടാണത്, അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവൻ തീക്കൊള്ളിയുമായി വന്നു, അവൻ തന്നെ ഉപദ്രവിക്കാൻ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് കാത്തു രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇബ്ലീസ് അവൻ മനുഷ്യനെ വടികേടിലാക്കാൻ നോക്കുന്ന വടികൾ ഇതാണ്. ശിർക്ക് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബിദഅത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, യൗമ തബിയദ്ദു വുജൂഹ് വ തസ്വദ്ദു വുജൂഹ്, പരലോകത്ത് ഒരു ദിവസം വരാനുണ്ട്, തബിയദ്ദു വുജൂഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൗമ തബിയദ്ദു വുജൂഹ് വ തസ്വദ്ദു വുജൂഹ്, പരലോകത്ത് മനുഷ്യർ വന്നെത്തുന്ന ദിവസം തബിയദ്ദു വുജൂഹ്, കുറച്ചാളുകൾ അവരുടെ മുഖം പ്രകാശിക്കുന്നതാണ്, വെളുപ്പുണ്ടാകുന്നതാണ്. അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അവർ സൗഭാഗ്യമുള്ള ജീവിതത്തിലേക്കാണ് ചെന്നെത്താൻ പോകുന്നത് എന്ന് മനസ്സിലാകും. മറ്റൊരു വിഭാഗം ആളുകളുടെ മുഖം പേടി കാരണത്താൽ, ഭയം കാരണത്താൽ, അവരെ ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ കാരണത്താൽ കറുത്തിരണ്ടിരിക്കുന്നതാണ്. فأما الذين سودت وجوههم أكفرتم بعد إيمانكم അന്നേ ദിവസം മുഖം കറുത്തുപോയ ആളുകൾ അവരോട് ചോദിക്കപ്പെടുന്നതാണ് അകഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാൻ സ്വീകരിച്ചതിന് ശേഷം കുഫാറുകളായി തീർന്നില്ലേ എന്ന് അവരോട് ചോദിക്കുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, തബ്യദ്ദു വുജൂഹി അഹ്ലി സുന്നത്തി വൽ ജമാഅ ഔ തബ്യദ്ദു വുജൂഹി അഹ്ലി സുന്നത്തി വൽ ഇത്ലാഫ്. അന്നേ ദിവസം മുഖം പ്രകാശിക്കുന്നത് സുന്നത്തിന്റെയും യോജിപ്പിന്റെയും ആളുകൾക്കാണ്. രണ്ട് കാര്യം പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞത്? സുന്നത്ത്. രണ്ടാമത്തേതോ യോജിപ്പ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്നവർ അവരാണ് യോജിപ്പിന്റെ ആളുകൾ. നിനക്ക് ഐക്യം വേണോ? മുസ്ലിം കുടുംബത്തിൽ ഐക്യം വേണോ? സുന്നത്തിലേക്ക് മടങ്ങിയാൽ മതി. തബ്യദ്ദു വുജൂഹ് അഹ്ലി സുന്ന വൽ ഇത്ലാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്ന യോജിപ്പിന്റെ മാർഗത്തിലുള്ള ആളുകൾ അവരുടെ മുഖങ്ങളാണെന്ന് പ്രകാശിക്കുക. വതസ്വദ്ദു വുജൂഹ് അഹ്ലിൽ ബിദ്അത്തി വൽ ഫുർഖ. എന്നാൽ ബിദ്അത്ത് ഉണ്ടാക്കിയവർ, പുത്തൻ മാർഗങ്ങൾ ഉണ്ടാക്കിയവർ, മുസ്ലിമീങ്ങൾക്കിടയിൽ പിളർപ്പുണ്ടാക്കിയവർ, അവരുടെ മുഖങ്ങളാണെന്ന് കറുത്തിരളുക. ഏതിലാണ് ഉൾപ്പെടേണ്ടത്?
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله
بدعتكال അവയാണ് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ ഈ വാക്കിൽ സൂചനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, വതസ്വദ്ദു വുജൂഹി അഹ്ലിൽ ബിദ്അത്തി വൽ ഫുർഖ. ബിദ്അത്തിന്റെയും ഭിന്നിപ്പിന്റെയും ആളുകളുടെ മുഖങ്ങൾ അന്ന് കറുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. സുന്നത്ത് യോജിപ്പിന്റെ മാർഗമാണ്, ബിദ്അത്ത് ഭിന്നിപ്പിന്റെ മാർഗമാണ്. ബിദ്അത്ത് ജനങ്ങളെ ഭിന്നിക്കുകയാണ് ചെയ്യുക, സുന്നത്ത് ജനങ്ങളെ ഒരുമിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, പിളർന്നു പിളർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നത് ഒരാൾ സുന്നത്തിലല്ല എന്നതിന്റെ തെളിവാണ്. നിങ്ങൾ ഇങ്ങനെ പിളർന്നുകൊണ്ടിരിക്കാന്നുള്ളത്, ആളുകൾ ഇങ്ങനെ തെറ്റിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്, അത് അവർ സുന്നത്തിലല്ല എന്നതിന്റെ തെളിവാണ്. ഏതെങ്കിലും ഒരു വിഭാഗം സുന്നത്തിൽ നിന്ന് അകലുമ്പോഴാണ് പിളർപ്പുകൾ അല്ലെങ്കിൽ ഭിന്നിപ്പുകൾ സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലദീന ഫർറഖു ദീനഹും വകാനൂ ഷിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈ. തങ്ങളുടെ ദീനിനെ ഛിന്ന ഭിന്നമാക്കിയവർ, കഷ്ണങ്ങളാക്കി മാറ്റിയവർ. എന്താ പറഞ്ഞത്? കഷ്ണങ്ങളാക്കി മാറ്റി എന്നാണ്. ബിദഅത്തുകാരുടെ അടയാളമാണത്. ഇന്നല്ലദീന ഫർറഖു ദീനഹും, അവർ തങ്ങളുടെ ദീനിനെ കഷ്ണങ്ങളാക്കി മാറ്റി. എന്താ കഷ്ണങ്ങളാക്കി മാറ്റി എന്നാണ്? ഓരോരുത്തരും ഓരോ കഷ്ണം എടുത്തിട്ടുണ്ട്. ദീന് മുഴുവൻ എടുക്കാൻ അവൻ തയ്യാറല്ല, അവന് പറ്റിയൊരു കഷ്ണമുണ്ട്. നിങ്ങൾ ബിദഅത്തുകാരെ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഈ അടയാളം കാണാൻ പറ്റും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഏതൊരു ബിദഅത്തുകാരൻ ഉണ്ടാകട്ടെ, അവന്റെ മനസ്സിൽ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസിനോട് അവന്റെ മനസ്സിലെ ചിന്ത, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാവും, അത് അല്ലാഹു പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അത് റസൂല് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ഒരു ബിദഅത്തുകാരന് ഈ മനസ്സില്ലാതെ അവൻ നിലനിൽക്കാൻ കഴിയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആയത്ത്, അത് ഏതെങ്കിലും ഒരു ആയത്ത് ചിലപ്പോ അവന്റെ ബിദഅത്തിന് യോജിക്കുന്നില്ലെങ്കിൽ അവന്റെ മനസ്സിലൊരു പ്രശ്നം, അത് അള്ളാഹു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ബിദഅത്തിന്റെ ചിന്താഗതി ഹൃദയത്തിലുണ്ട് എന്നതിന്റെ അടയാളമാണ്. നമ്മൾ പരിശോധിക്കണം, നമ്മൾ വേറുള്ളവരെ മാത്രം ചൂണ്ടരുത്. നമ്മൾ സ്വന്തം ഹൃദയത്തിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. എനിക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഏതെങ്കിലും കാര്യത്തോട് വെറുപ്പ് തോന്നി തുടങ്ങുന്നുണ്ടോ, അതിനോട് അനിഷ്ടം തോന്നി തുടങ്ങുന്നുണ്ടോ, താല്പര്യക്കുറവ് തോന്നി തുടങ്ങുന്നുണ്ടോ? ദീൻ, ഇന്നല്ലദീന ഫർറഖു ദീനഹും, തങ്ങളുടെ ദീനിനെ കഷ്ണങ്ങളാക്കി മാറ്റിയവർ. വകാനൂ ഷിയഅൻ, അങ്ങനെ ഓരോരുത്തരും കക്ഷികളായി തിരിഞ്ഞവർ. ലസ്ത മിൻഹും ഫീ ഷൈ, അല്ലാഹുവിന്റെ റസൂലെ അങ്ങും അവരുമായി യാതൊരു ബന്ധവുമില്ല, അങ്ങേക്ക് അവരുടെ ഈ പ്രവർത്തനത്തിൽ യാതൊരു പങ്കുമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരുടെ കാര്യം അല്ലാഹുവിലേക്ക് വിടപ്പെട്ട നിലയിലാണ്, അവരുടെ കാര്യം അല്ലാഹുവിന്റെ കയ്യിലാണ്. ثم ينبئهم بما كانوا يفعلون, അല്ലാഹു അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് പരലോകത്ത് അവരെത്തിപ്പെട്ടാൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ബിദഅത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബതൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഞങ്ങൾക്ക് മുൻപിൽ അവിടുന്ന് പ്രസംഗിച്ചു, അവിടുന്ന് ഖുത്ബ നടത്തി. മൗഇളതൻ ബലീഗ, അവിടുന്ന് വളരെ മനസ്സിൽ തട്ടുന്ന വളരെ ആശയസമ്പുഷ്ടമായ ഒരു പ്രഭാഷണമാണ് നടത്തിയത്. ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, ആ പ്രസംഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടപ്പോൾ സഹാബിമാർ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ താഴോട്ട് ഒഴുകാൻ തുടങ്ങി, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളാൻ തുടങ്ങി. സഹാബികളിൽ ഏതോ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്നഹ മൗഇളത് മുവദ്ദിഅ, അല്ലാഹുവിന്റെ റസൂലെ ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണം പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്, അങ്ങ് ഞങ്ങളിൽ നിന്ന് പിരിയുകയാണ് എന്ന തോന്നലാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഫഔസിന, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങൾക്ക് വസിയ്യത്ത് നൽകണം, ഞങ്ങൾക്ക് ഉപദേശം നൽകണം. ചില റിവായത്തുകളിൽ കാണാം ഫമാദാ തഅഹദു അലൈനാ, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ഞങ്ങളോട് ചെയ്യുന്ന കരാർ എന്താണ്? നബിയെ, താങ്കൾക്ക് ഞങ്ങളോട് പറയാനുള്ള കരാർ എന്താണ്? നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമമായി നൽകിയ വസിയ്യത്താണിത്, അവിടുന്ന് അവസാനമായി മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങളിൽ പെട്ടതാണിത്. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് വസിയ്യത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിലക്കിയത് ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യട്ടെ. വസ്സമ്ഇ വത്താഅത്തി വ ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, നിങ്ങൾക്കുമേൽ അധികാരം പിടിച്ചെടുക്കുന്നത് ഒരു അടിമയായ അബസീനിയക്കാരനായ ഒരാളാണ് എങ്കിലും, വസ്സമ്ഇ വത്താഅ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം, നിങ്ങളുടെ ഭരണാധികാരിയെ നിങ്ങൾ കേൾക്കണം അനുസരിക്കണം. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു അബസീനിയക്കാരനായ അടിമ ഭരണാധികാരിയായി വന്നാൽ വരെ അനുസരിക്കണം എന്നാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അടിമകൾ ഭരണാധികാരികളാവില്ല. അടിമകൾ അല്ലേ, ഭരണാധികാരിയുടെ നിബന്ധനകളിൽ പെട്ടതാണ്, സ്വതന്ത്രനായിരിക്കണം, അയാൾ അടിമയാകാൻ പാടില്ല. അടിമക്ക് ഖലീഫയാകാൻ പറ്റില്ല, അമീറാകാൻ പറ്റില്ല. എന്നാൽ ഇനി ഒരു അടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി വന്നത് എങ്കിലും താനൊരു അടിമയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, അടിമക്ക് ഭരണാധികാരിയാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അയാൾക്കെതിരെ വിപ്ലവം നയിക്കരുത്. വസ്സമ്ഉ വത്താഅ, നിങ്ങൾ കേൾക്കുക അനുസരിക്കുക, ദുനിയാവിന്റെ കാര്യങ്ങൾ കേൾക്കുക അനുസരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ജീവിക്കുന്നവർ, ഫസയറ ഇഖ്തിലാഫൻ കസീറൻ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കാണുക തന്നെ ചെയ്യും. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ അർറാഷിദീൻ അൽമഹദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എന്റെ ചര്യ എന്താണോ അതിനെ മുറുകെ പിടിക്കുക. അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇത് പാടുണ്ടോ പാടില്ലേ, അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ബുദ്ധിയിലല്ല, ജനങ്ങളുടെ ബഹുഭൂരിപക്ഷം നോക്കിയിട്ടല്ല, ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല, നാട്ടുനടപ്പ് നോക്കിയിട്ടല്ല, സംഘടനയുടെ നിലപാട് നോക്കിയിട്ടല്ല, നിങ്ങളുടെ ഉസ്താദിന്റെ നിലപാട് നോക്കിയിട്ടല്ല. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എന്റെ ചര്യയിലേക്ക് നിങ്ങൾ മടങ്ങുക. വസുന്നത്തിൽ ഖുലഫാ അർറാഷിദീൻ അൽമഹ്ദിയീൻ, റാഷിദീങ്ങളായ മഹ്ദിയീങ്ങളായ നേർമാർഗത്തിലായിരുന്ന ഹിദായത്ത് നൽകപ്പെട്ടവരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ആരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അവരുടെ മാർഗത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഖുലഫായികളുടെ സുന്നത്തും അവിടുന്ന് ഒരുപോലെ ചേർത്തി പറഞ്ഞു. എന്തുകൊണ്ട്? അത് രണ്ടും ഒന്നാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തും അവരുടെ സുന്നത്തും ഒന്നെന്നാണ്. അവർക്ക് വേറൊരു സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേറെ സുന്നത്ത്, അങ്ങനെയല്ല. റസൂലുള്ളാഹിന്റെ സുന്നത്തിലാണ് അവർ നിലകൊള്ളുക എന്ന് അവിടുത്തേക്ക് അള്ളാഹു അറിയിച്ചു നൽകിയത് പ്രകാരമാണ് അവിടുന്ന് അത് പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, അവിടുന്ന് വിശ്വാസം അവസാനിപ്പിച്ചില്ല. നോക്കൂ നിങ്ങൾ ഈ വസിയ്യത്തിന്റെ ശക്തി നോക്കൂ നിങ്ങൾ. അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് നിർത്തിയില്ല. തമസ്സകൂ ബിഹാ, നിങ്ങൾ അത് മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുക. നോക്കൂ നിങ്ങൾ, ഒരു പിതാവ് ഒരു മകന് വസിയ്യത്ത് നൽകിയാൽ ല്ലേ അതിനെത്ര വില ഉണ്ടാകും? ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയ്യത്താണ്. തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കുക, നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, ആരെല്ലാം നിങ്ങൾ അതിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിച്ചാലും അദ്ദു അലൈഹാ, നിങ്ങൾ കടിച്ചു പിടിക്കുക, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. എപ്പോഴാണ് നമ്മൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക? നമ്മൾ ഒരാൾ അല്ലേ പിന്നെ വലിച്ചിട്ട് അതിന് പുറത്തേക്ക് ഇടാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോഴാണ് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നോക്കേണ്ടത്. ഒരു നിലക്ക് മുട്ടുകൊടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് പറഞ്ഞത്. നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, ആദ്യം പറഞ്ഞു. തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കണം, വിട്ടുകളയാൻ പാടില്ല. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. പറഞ്ഞ് അവസാനിപ്പിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. അന ബി മൻസിലത്തിൽ വാലിദി ലിൽ ഇബൻ, ഒരു മകനും ഒരു പിതാവിനെ പോലെയാണ് ഞാൻ നിങ്ങൾക്കുള്ളത്. അവിടുന്ന് പറഞ്ഞ വാക്കാണത്. മക്കൾക്ക് വാപ്പ എങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്കുള്ളത്. അവിടുത്തെ വസിയ്യത്തിന്റെ ഭംഗിയും ആ അതിലെ ഹൃദയത്തിൽ തട്ടുന്ന പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കൂ. അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഫകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, ഈ വസിയ്യത്ത് നിങ്ങൾ നോക്കൂ. ഇത് പാലിച്ചാൽ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പ്രശ്നവും അവസാനിച്ചു. ഒന്നാമത്തെ വസിയ്യത്ത് തഖ്വയാണ്. തഖ്വയുള്ളവരായാൽ നിങ്ങളുടെ പരലോകം ശരിയായി. ഉള്ളവരെ മുത്തഖീങ്ങൾ, അവർക്ക് പരലോകത്ത് അവരുടെ കാര്യം ശരിയായി. മുസ്ലിം ഭരണാധികാരികൾ അവരെ അനുസരിച്ചാൽ അവരുടെ ദുനിയാവ് നന്നായി. അല്ലേ, പല നാടുകളിൽ ഇസ്ലാമിക രാജ്യങ്ങൾ തകർന്നടിഞ്ഞതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ ഒന്നിൻ്റെ ഭരണാധികാരിക്കെതിരെ വിപ്ലവമായിട്ട് പുറത്തിറങ്ങിയത്. ഇന്ന് അവിടെ എതില്ല രക്തം ചിന്തപ്പെടുന്നു, ജനങ്ങളുടെ അഭിമാനങ്ങൾ വ്രണപ്പെടുത്തപ്പെടുന്നു, സ്ത്രീകൾ നിരാലംബരാകുന്നു, വിധവകൾ വർദ്ധിക്കുന്നു. ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി ഞങ്ങൾക്ക് ചില അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ വിപ്ലവം ഉണ്ടാക്കിയത്. ഇപ്പോഴോ? ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന അവകാശങ്ങളുമില്ല, അന്ന് അവർ വാദിച്ച അവർ വാശി പിടിച്ച അവകാശങ്ങൾ അതുമില്ല, അതിൻ്റെ ഒപ്പം കുഴപ്പങ്ങളുമായി. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞു, ഒരു രാത്രി ഭരണാധികാരി ഇല്ലാതെ നാട്ടിൽ അരാജകത്വം വാഴുന്നതിനേക്കാൾ നല്ലത് അതിക്രമിയായ ഭരണാധികാരിക്ക് കീഴിൽ 1000 വർഷം ജീവിക്കുന്നതാണ്. എന്താ ഭരണാധികാരി ഇല്ലെങ്കിൽ അവസ്ഥ? ഒരാൾ ചോദിക്കാൻ പറയാനുണ്ടാവില്ല. സ്ത്രീകൾ, ദുർബലർ, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും, ഒരാൾ ചോദിക്കാണ്ടാവില്ല. രണ്ടാമത്തെ ആ വസിയ്യത്ത് സ്വീകരിക്കപ്പെട്ടാൽ ദുനിയാവ് നന്നായി. ആദ്യത്തേത് പറഞ്ഞാലോ, ദീന് നന്നായി. മൂന്നാമത്തെ വസിയ്യത്ത് എന്താണ്? മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന രോഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ ഈ ഉമ്മത്തിനെ ബാധിച്ച രോഗം? നിങ്ങൾ എനിക്ക് ശേഷം ജീവിക്കുകയാണ് എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അതാണ് ഈ ഉമ്മത്തിനെ ബാധിച്ച രോഗം. നമ്മൾ തളർത്തിയത് എന്താണ്? മുസ്ലിമീങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്താണ്? അഭിപ്രായ വ്യത്യാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പറഞ്ഞു, നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ സുഗന്ധമില്ലാതെയായി പോകും. മുസ്ലിമീങ്ങൾ ഭിന്നിച്ചത് അവരെ ബാധിച്ച രോഗമാണ്. എല്ലാവരും ഓരോ കക്ഷികളാണ് ഈ കാലഘട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്, കക്ഷി എവിടെ എത്തി? ആളുകൾ പണ്ടത്തെ കാലത്ത് മദ്ഹബുകളായിരുന്നു, നാല് മദ്ഹബായിരുന്നു കക്ഷിയെങ്കിൽ ഇന്ന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാണ്. സംഘടനകൾ, സംഘങ്ങൾ, നേതാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരുടെയും പേരിൽ എന്തിനധികം? ഒരു മനുഷ്യനെടുത്താൽ, ഒരു വീട്ടിൽ കയറി ചെന്നാൽ ഭർത്താവ് ഒരു കക്ഷിയാണ്, ഭാര്യ വേറെ കക്ഷിയാണ്, എല്ലായിടത്തും കക്ഷിത്വം. മുസ്ലിമീങ്ങൾ ഭിന്നിച്ച് ചിതറിപ്പോയിരിക്കുന്നു, അവരുടെ ഹൃദയം ഒരുമിച്ച് നിൽക്കുന്നില്ല. അത് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച രോഗമാണ്. അവിടുന്ന് ആ രോഗം താക്കീത് നൽകുകയാണ്, ഭിന്നിക്കാൻ പാടില്ല. ഇനി ആ രോഗം ബാധിക്കാൻ ആ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കേണ്ട മരുന്ന് എന്താണ്? അല്ലെ, രോഗത്തിന് മരുന്നുണ്ടാവുമല്ലോ, എന്താണ് ആ മരുന്ന്? ഫഅലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. മുസ്ലിം ഉമ്മത്ത്, കേരളത്തിലെ മുസ്ലിം, ഉദാഹരണത്തിന് ഈ ഭാഷ മലയാളം ഭാഷ, കേരളത്തിലെ മുസ്ലിം ഒരുമിക്കണം വിചാരിക്കുക, എന്താ വഴി? സുന്നത്തിലേക്ക് മടങ്ങിയാൽ മതി, നമ്മളെ പ്രശ്നം അവസാനിച്ചു. നിനക്കൊരു അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം, വേറൊരുത്തിന് വേറെ അഭിപ്രായം, ഇതൊക്കെ അവസാനിക്കാനുള്ള പരിഹാരം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് നമ്മൾ എല്ലാവരും മടങ്ങിയാൽ മതി, പ്രശ്നം കഴിഞ്ഞില്ലേ, തർക്കം അവസാനിച്ചില്ലേ? നിന്റെ അഭിപ്രായം ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, എന്റെ അഭിപ്രായം നീ സ്വീകരിക്കണം എന്നാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം സ്വീകരിക്കണം എന്ന് പറഞ്ഞാലോ, അവിടുത്തെ വാക്ക് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാലോ, എന്താ പ്രശ്നമുള്ളത്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ അർറാഷിദീൻ അൽമഹ്ദിയീൻ. അല്ലെ, അപ്പൊ നിങ്ങൾ ചോദിക്കും റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു രൂപത്തി വ്യാഖ്യാനിക്കും, വേറൊരാൾ വേറെ രൂപത്തി വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനങ്ങളുടെ പഴുതുകൾ ഇത് അവിടെ അവസാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുലഫാകളുടെ മാർഗത്തിൽ നിങ്ങൾ ഒരുമിക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മനസ്സിലാക്കേണ്ടത് ഖുലഫാകൾ മനസ്സിലാക്കിയതുപോലെയാണ്, സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ്, നിനക്ക് മനസ്സിലായതുപോലെ, വേറൊരുത്തിന് മനസ്സിലായതുപോലെയല്ല, സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ, രോഗം ബാധിക്കുന്നതിന് കാരണമായി തീരുന്ന വൈറസ് ഉണ്ട്, ബാക്ടീരിയയുണ്ട്, ആ രോഗം ബാധിക്കാൻ കാരണമാകുന്ന വൈറസാണ് ഈ പറഞ്ഞ സുന്നത്തിനെ പിൻപറ്റാതിരിക്കുക എന്നത്. ആ രോഗം വരാതിരിക്കാൻ ഇപ്പോൾ ആളുകൾ ഈ പകർച്ചവ്യാധി നിന്ന് രക്ഷപ്പെടാൻ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വാക്സിൻ? എന്താണ് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാക്സിൻ എന്താണ്? ദീനിൽ പുതിയ കാര്യം ഉണ്ടാക്കാതിരുന്നാ മതി, ദീനിൽ ബിദഅത്ത് ഉണ്ടാക്കാതിരുന്നാ മതി. അവിടെ ഒരുത്തൻ ഒരു ജാറം കെട്ടും, എന്നിട്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും, അവിടെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ജനങ്ങളിൽ തൗഹീദുള്ളവർ അതിനെ എതിർത്താൽ അവർ പറയും, നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കി. ഇവൻ ആ ജാറ ആദ്യം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാവില്ലായിരുന്നു. ഇവനൊരു മൗലീദ് ഉണ്ടാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാർഗമുണ്ടാക്കി, ആ മാർഗത്തിലേക്ക് ജനങ്ങളെ കൂട്ടിയപ്പോൾ സുന്നത്തിനെ സ്നേഹിക്കുന്നവർ പറഞ്ഞു, ഇതാ ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത വഴിയാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, നീ മൗലീദ് ആദ്യം ഉണ്ടാക്കാതിരുന്നിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ ഭിന്നിക്കില്ലായിരുന്നു. പുത്തൻവാദങ്ങൾ, പുതിയ ചിന്താഗതികൾ, അതാണ് മുസ്ലിം ഉമ്മത്തിനെ പിളർത്തിക്കളഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അധികരിപ്പിക്കുന്നില്ല, ഈ ഹദീസ് നിങ്ങൾ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ഹദീസാണ്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ദുനിയാവിലെ പ്രശ്നങ്ങൾ, ദീനിലെ പ്രശ്നങ്ങൾ, അവരെ ബാധിക്കുന്ന രോഗത്തിനുള്ള പരിഹാരം എല്ലാം പറഞ്ഞു നൽകുന്ന മനോഹരമായ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയ്യത്താണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ഇതെന്റെ വാക്കല്ല, ഞാൻ പറഞ്ഞതല്ല, ഒരു വഹാബി പറഞ്ഞതല്ല, ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞതാണ്. അത് സ്വീകരിക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നത് എന്താണ്? അത് അവിടുന്ന് പറഞ്ഞ വാക്ക്, അവിടുത്തെ ഹദീസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവിടുന്ന് അവസാനം നൽകിയ വസിയ്യത്താണ്. ഒരു വാപ്പ മകനോട് മരിക്കാൻ സമയത്ത് പറഞ്ഞ വസിയ്യത്ത്, അയാൾ എന്തൊക്കെ കേട്ടിട്ടില്ലെങ്കിലും വാപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞത് കേൾക്കണം എന്ന് പറയില്ലേ നമ്മൾ? ഇത് അള്ളാഹുവിന്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നൽകിയ വസിയ്യത്താണ്, ആ വസിയ്യത്തുകളിൽ ഒന്നാണ്. ഇത് നീ ഉപേക്ഷിക്കുന്നു എങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, റസൂലുള്ളയോടുള്ള സ്നേഹം നീ വാദിച്ചാലും എന്താ നിന്റെ മനസ്സിലുള്ളത്? അല്ലേ, നമുക്ക് എത്ര വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത പറയാം, ഇയാൾ വഹാബിയാണ്, ഇയാൾ ഇബ്നു തൈമിയന്റെ ആളാണ്, ഇയാൾ ജനങ്ങളെ പ്രവർത്തിക്കാൻ വന്നവനാണ്, ഇയാൾ കിതാബ് വായിച്ച് പറയാം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇത് റസൂലുള്ളയുടെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെങ്ങനെയാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് നിനക്ക് തട്ടിക്കളയാൻ സാധിക്കുന്നത്? സഹോദരങ്ങളെ, അതുകൊണ്ട് ബിദഅത്തുകളെ ശ്രദ്ധിക്കുക, അതിൽ നിന്ന് താക്കീത് കൈക്കൊള്ളുക. ഏറ്റവും ഗൗരവത്തിൽ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഹറാമുകളെക്കാൾ ഗുരുതരമായത് ബിദഅത്തുകളാണ്. പിന്നെ പണ്ഡിതന്മാരിൽ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മാസിയഹ്. ബിദഅത്തുകൾ ഹറാമുകളെക്കാൾ ഇബ്ലീസിന് ഇഷ്ടമുള്ളതാണ്. മനുഷ്യനതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരിക എന്നത് പ്രയാസമാണ്. അതുകൊണ്ട് സഹോദര, ഒരു ബിദഅത്ത് ഉണ്ടാവരുത്, വിശ്വാസത്തിൽ ബിദഅത്ത് ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും വിശ്വസിച്ചത്, അതിന് പുറമുള്ളത് നീ വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രവർത്തനത്തിൽ ബിദഅത്ത് ഉണ്ടാവരുത്, അള്ളാഹുവും റസൂലും പ്രവർത്തിക്കാത്തൊരു പ്രവർത്തനം നീ ചെയ്യാൻ പാടില്ല. അതുപോലെ നാവിൽ ചൊല്ലുന്ന ദിക്റുകളിൽ ബിദഅത്ത് ഉണ്ടാകരുത്, അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദിക്റുകൾ നീ ചൊല്ലാൻ പാടില്ല. നീ ദീൻ അത് എങ്ങനെയാണോ അവതരിച്ചു നൽകപ്പെട്ടത് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ഷുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വാൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വാൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അഇസ് അൽഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك التقى والعفاف والغنى يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.